മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ.
Matthew 5 words 1 to 16.
അതെല്ലാം വായിക്കുന്നില്ല, അതിൽ 1-2 വാക്യങ്ങൾ മാത്രം ഞാൻ വായിക്കുന്നുള്ളൂ. ഞാൻ പറഞ്ഞിവിടാം, വായിക്കേണ്ട സമയത്ത് ഞാൻ പറയാം, അതനുസരിച്ച് വായിച്ച് സഹായിച്ചാൽ മതി. ഈ 5-ാം അധ്യായം മുതൽ 7 വരെയുള്ളത് അധ്യായം നമുക്കറിയാം, കർത്താവായ യേശുവിൻ്റെ ഗിരി പ്രഭാഷണമാണ്.
1-7 we see it is about the beatitude.
5-ാം അധ്യായം ആരംഭവാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, യേശു പുരുഷാരത്തെ കണ്ടാറ് മലമേൽ കയറി. അവൻ ഇരുന്ന ശേഷം ശിഷ്യന്മാർ അവൻ്റെ അടുക്കൽ വന്ന് തിരുവായി മൊഴിഞ്ഞ് അവനോട് ഉപദേശിച്ചത് എന്തെന്നാൽ. 5:1.
Chapter 5 verse 1 it is written, now when he saw the crowds he went upon a mountain side and sat down. His disciples came to him.
പണ്ടൊരാൾ പറഞ്ഞു, യേശു വലിയ വീരവാദങ്ങൾ അടിച്ചെങ്കിൽ അല്പം പേടിയുള്ള വ്യക്തി കൂട്ടത്തിലായിരുന്നു യേശു എന്ന്.
Someone said that Jesus Christ was one who was a little fearful.
ഈ പുരുഷാരത്തെ എല്ലാം കണ്ട് യേശു പേടിച്ചോടി മലയിൽ കയറി എന്ന്.
And someone said that Jesus Christ saw this crowd and ran to safety on the mountain.
എന്നാൽ യേശു മലയിൽ കയറിയത് ജനത്തെ കണ്ട് പേടിച്ചല്ല, ദൈവം തന്നെ ഏൽപ്പിച്ച ഒരു ശുശ്രൂഷ അവരോട് അറിയിപ്പാനുണ്ടായി.
Jesus went on the mountain not fearing the multitude but he wanted to share with the people what God had called him for.
യേശു പർവ്വതത്തിൽ കയറിയിരുന്ന സന്ദർഭങ്ങളിലും പർവ്വതത്തിൽ ഇറങ്ങിയതായ സന്ദർഭങ്ങളിലും വലിയ അത്ഭുതങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്.
Oh, there were many miracles done when Jesus went up on the mountain and when he came down the mountain.
പർവ്വതത്തിലിരുന്ന് അനേകരെ നമുക്ക് കാണാം അവിടെ എല്ലാം അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട്.
And all the mountains we see so many miracles that has taken place.
പർവ്വതത്തിൽ നിന്ന് അവർ ഇറങ്ങി വന്നപ്പോൾ താഴ്വരകളിൽ വലിയ അത്ഭുതങ്ങൾ.
And when they came down from the mountain we see lot of miracles that happened in the valley.
ഒരു ദൈവത്തിന്റെ ജീവിതത്തിൽ മലയുടെ ഉന്നതമായിരിക്കുന്ന അനുഭവങ്ങളുടെ താഴ്വരയുടെ അനുഭവങ്ങളുണ്ട്.
A child of God has mountain experiences and valley experiences.
ദൈവത്തിനെ ആക്കിയിരിക്കുന്ന ഇടത്തെ സ്വർഗ്ഗത്തിലെ ദൈവത്തിന് ഉദ്ദേശം ഒരു പ്ലാൻ ഉണ്ട്.
God has a plan and a purpose for every one of you wherever you are.
നീ എവിടെയായിരുന്നാലും ദൈവം എന്നെ ആക്കിയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു, അതിലൂടെ ദൈവനാമം മഹത്വമെടുക്കുവാൻ.
Wherever you are believe that God has placed you there and the name of the Lord will be glorified.
യേശുവിടെ ഒരു ക്രിസ്ത്യാനി എന്തായിരിക്കണം എന്നുള്ള കാര്യമാണ് പറയുന്നത്.
Jesus Christ is telling how should a Christian be.
അതാണ് 2-ാമത്തെ വാക്യം മുതൽ 3-ാമത്തെ വാക്യം മുതൽ തുടങ്ങുന്നത്. ഒരു ക്രിസ്ത്യാനി ആത്മാ നുറുക്കമുള്ളവനായിരിക്കണം.
Oh, verse 3 it is starting that a Christian should be broken in spirit, poor in spirit.
അന്യരെ പറ്റി ഭാരമുള്ളവനായിരിക്കണം.
He should be concerned about others.
സൗമ്യതയുള്ളവനായിരിക്കണം.
He should be a person of humility.
അവൻ താഴ്മയുള്ളവനായിരിക്കണം.
He should be humble.
നീതിക്ക് വേണ്ടി വിശപ്പുള്ളവനായിരിക്കണം.
He should hunger for righteousness.
കരുണയുള്ളവനായിരിക്കണം.
And he should be merciful.
ഹൃദയശുദ്ധിയുള്ളവനായിരിക്കണം.
He should be pure in heart.
ജ്ഞാനിയായിരിക്കണം.
And he should be wise.
സഹിഷ്ണുതയുള്ളവനായിരിക്കണം.
He should be patient.
അവൻ സ്നേഹിക്കുന്നവനായിരിക്കണം.
He should be loving.
ദയയുള്ളവനായിരിക്കണം.
He should be kind.
സന്തോഷമുള്ളവനായിരിക്കണം.
He should be joyful.
ഈ വിധമായിരിക്കുന്ന വിഷയമാണ് 3 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് ഒരു ക്രിസ്ത്യാനി എങ്ങനെ ആയിരിക്കണം എന്ന് ഉദ്ദേശിക്കുന്നത്.
So 3-12 we see Praise the Lord. What God intends how a Christian should be.
ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണെന്ന് പ്രഭാതം മുതൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു.
Today morning we heard when one comes in Christ he is a new creation.
ഞാൻ ഈ പ്രസംഗിക്കുന്ന ഭാഗത്തു നിന്ന് പല വാക്യങ്ങളുടെ കുഞ്ഞുങ്ങൾ കാണാപാഠം പറഞ്ഞു.
What I am going to preach many children have recited already.
Praise the Lord.
Praise
the Lord. സ്വർഗ്ഗത്തിലെ ദൈവത്തിന് ഇന്ന് പകൽക്കാലം ചിലതുകൂടെ നമ്മളിലൂടെ ചെയ്തെടുക്കുവാനുണ്ട്.
Heavenly Father intends to do many things from you and me.
കാരണം യേശു നമ്മെ സ്നേഹിക്കുന്നു.
Because Jesus loves you and me.
ദൈവം നമ്മെ സ്നേഹിക്കുന്നു.
God loves us.
അവൻ നമ്മുടേതാണ്.
He is ours.
നാം അവന്റേതാണ്.
And we are his.
നമുക്ക് ഒരുമിച്ച് പല കാര്യങ്ങൾ ചെയ്യുവാനുണ്ട്. Praise the Lord.
Hallelujah. We have to do a lot of things.
ദൈവം നമ്മോട് കൂടെയുണ്ടെങ്കിൽ
If God is with you and me.
നമുക്ക് വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയും.
We can accomplish a lot.
ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ് നാം സേവിക്കുന്ന ദൈവം.
Our God is a mighty God.
നമ്മുടെ പ്രശ്നങ്ങളെക്കാൾ വലിയവനാണ് നമ്മുടെ ദൈവം.
Our God is greater than the problems of this world.
Hallelujah.
Hallelujah.
Praise the Lord. അതിന്റെ 13-ാമത്തെ വാക്യം വായിച്ചാട്ടെ.
Verse 13 let us read.
നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. അതിന് എന്തൊന്നുകൊണ്ട് രസം വരുത്താം എന്ന് പണ്ടൊരാൾ പറഞ്ഞു. അന്നുകൊണ്ട് എന്തോന്ന്? അന്നുകൊണ്ട് എന്തോന്നുകൊണ്ട് ഉപ്പിന് രസമില്ലാതെ പോയാൽ എന്തോന്നുകൊണ്ട് രസം വരുത്താം. അതുകൊണ്ട് ഉപ്പ് കാരമില്ലാതെ പോയാലും പ്രശ്നമില്ല, എന്തോന്നുണ്ടായാൽ മതി.
If the salt loses its saltiness, how can it be made salty again?
ഇപ്പോഴത്തെ ഭാരത ബൈബിൾ ഇറക്കിയിരിക്കുന്ന പുതിയ ട്രാതിനകത്ത് ഉപ്പിന് എന്തിനാൽ രുചി വരുത്താൻ കഴിയുമെന്ന് അത് അറിഞ്ഞവർ അങ്ങ് തിരുത്തി ഒന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. ഇപ്പൊ എന്തോന്നുകൊണ്ട്
continue.
Praise the Lord. ഉപ്പു കാരമില്ലാതെ പോയാൽ എന്തിനാൽ അതിന്റെ രസം വരുത്താൻ കഴിയും?
If the salt loses its saltiness, how can
അതിന്റെ പശ്ചാത്തലം നമ്മൾ പഠിച്ചാൽ അന്ന് കാലത്ത് ഭൂമി മണ്ണിനടിയിൽ നിന്ന് ഉപ്പ് പാറകൾ വെട്ടിയെടുക്കുന്ന ശീലമായിരുന്നു ഉണ്ടായിരുന്നത്.
So if we study the background, we realize those days that the salt was found below the earth and they used to dig out the salt.
ഇന്നും പാകിസ്ഥാന്റെ പല ഭാഗങ്ങളിൽ ഭൂമിയിൽ നിന്ന് മണ്ണ് വെട്ടിയെടുക്കുന്ന രീതികളുണ്ട്.
In Pakistan today we find the same procedure how they dig out the salt.
ആയുർവേദിക്കിൽ ഇന്ദുപ്പ് എന്ന് പറയുന്ന സംഗതി ഇങ്ങനെ മണ്ണിൽ നിന്ന് വെട്ടിയെടുക്കുന്ന ഒരു സംഭവമാണ്.
In Ayurveda there is a medicine called Indup and they also dig out from the earth.
ഇന്നത്തെ മാർബിൾ ഗ്രാനൈറ്റ് ഒക്കെ മണ്ണിൽ നിന്ന് വെട്ടിയെടുക്കുന്നത് പോലെ അന്ന് സ്ലാബുകളായിട്ട് വെട്ടിയെടുക്കുകയായിരുന്നു ഉപ്പുകൾ.
So like today we see the marbles and slabs are being dug out from the earth in the same way the salt was being dug out during those times.
പക്ഷേ കണ്ടാൽ ഉപ്പ് പോലെ തോന്നും, ഉപ്പ് രുചിയുള്ളതാണെന്ന് തോന്നും, രുചിച്ചു നോക്കിയാൽ ഉപ്പില്ല.
We feel that it is salt, we will take and taste and we find that it doesn't have any taste of salt.
അവിടെ പറയുന്നു, പുറത്തു കളഞ്ഞിട്ട് മനുഷ്യൻ ചവിട്ടുവാനല്ലാതെ മറ്റൊന്നിനും പിന്നെ അതിനെ കൊള്ളുകയിൽ ഉപ്പ് രസമില്ലെങ്കിൽ.
It is written that if there is no salt taste, it is good for nothing except to be thrown out and trampled.
നമ്മുടെ നാടിന്റെ കേരളത്തിന്റെ ഏറെക്കുറെ പ്രകൃതി സംസ്കാരങ്ങളും രീതികളുമാണ് പാലസ്തീനയും വേനൽക്കാലത്ത് പൊടിയും വർഷക്കാലത്ത് ചെളിയും നിറഞ്ഞതായ അനുഭവമാണ്.
So the Palestine nature is so similar to our Kerala nature.
എന്നാൽ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അവർ ക്ഷേത്രങ്ങളുടെയും ധനവാന്മാരുടെ വീടുകളുടെ മുറ്റത്ത് അത് ഇട്ട് ചവിട്ടുവാൻ അവരെ അകത്തേക്ക് ചളിയോ വെള്ളമോ കയറാതെ ചവിട്ടുവാൻ ഒക്കെ ഉപയോഗിച്ചിരുന്നു.
So they used to use this so that the dirt should not enter the house.
ഈ കാര്യം അറിയാവുന്നതായിരിക്കുന്ന പുരുഷാരത്താണ് യേശു പറയുന്നത് നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നുവെന്ന്.
So Jesus told the people the multitude that you are the salt of the earth.
Namakariya uppinda irikkuna pala karyangalum adinte vivaranangal okke nammal kettittullavarana.
And we have heard lot of description about
Praise
salt.
Ennal uppu rujippikkuna karyamaan.
The salt creates taste.
Uppinte ruji endana?
And what's the taste of salt?
Adene enna choichu uppinte
ruji. What's the taste of salt?
Eh? salt make produce salty, right? Yeah. Eh, salt. And the salt in the taste enda?
What is the taste of salt?
ichiru uppu kooda uppu kaichittu vayya uppu kaichittu irakkam uppupine kaippano.
If the salt is excess we feel a bitter taste. So is salt bitter?
Praise the Lord.
Praise the Lord.
Ningalku vittanirikkum.
I leave it to you to think.
Praise the Lord.
Praise the Lord.
Hallelujah. 5-6 മാസം ഉണ്ട് അതിനകത്ത് ആൻസർ പറഞ്ഞാൽ മതി.
I am here for 5 months. You can reply to me in 5 months time.
Praise the Lord.
Praise the Lord.
സ്തോത്രം. അപ്പോൾ ഉപ്പ് കാരമില്ലാതെ പോയാൽ മനുഷ്യൻ അതിട്ട് ചവിട്ടും.
If the salt loses its taste, then men will trample upon it.
ഗലാത്യലേഖനം 3-ാം അധ്യായം വായിക്കുന്നു, നിങ്ങളുടെ വാക്ക് കൃപയോട് കൂടിയത് ഉപ്പിനാൽ രുചി വരുത്തിയതുമായിരിക്കട്ടെ.
Colossians 3 we see let your words be seasoned with salt and grace.
ദൈവമക്കൾ കൃപയോട് കൂടിയവരായിരിക്കണം, കൃപ നിറഞ്ഞവരായിരിക്കണം, കൃപയിലായിരിക്കണം എന്നാണ് യേശു കർത്താവ് പഠിപ്പിച്ചതിന്റെ ഒരു ഉദ്ദേശം.
So Jesus was teaching that the children of God should be gracious.
ഉപ്പ് രുചിപ്പിക്കുന്നതാണ്, കേടുവരാത്ത സൂക്ഷിക്കുന്നതാണ്, അത് മലിപ്പിക്കുന്നതാണ്, മെൽറ്റ് ചെയ്യുന്ന, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഉപ്പിനെ കുറിച്ച് നമുക്ക് പറയാം.
Salt has lot of characteristics. It gives taste and then it is a preservative and it can be used for melting purposes.
അവിടെ പറയുന്നു, നിങ്ങൾ ലോകത്തിന്റെ ഉപ്പെന്നല്ല, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. അടുത്ത 14-ാമത്തെ വാക്യം വായിച്ചാട്ടെ, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമായിരിക്കുന്നു. അടുത്തത് മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിപ്പാൻ പാടില്ല. 1-ാമത് യേശു പറഞ്ഞു, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. 2-ാമത് പറഞ്ഞു, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു.
Jesus said first you are the salt of the earth, second he said you are the light of the world.
ഭൂമി എന്ന് പറയുന്നതും ലോകമെന്നും പറയുന്ന രണ്ടും ഒന്നല്ല, രണ്ടും രണ്ട് തന്നെയാ.
Earth and world is two different things.
ഭൂമിയിലെ കാര്യപരിപാടി പ്രോഗ്രാമാണ് ലോകം.
The program of the earth is the world.
ഭൂമിയെ രുചിപ്പിക്കുന്ന ഉപ്പ് കാര്യപരിപാടികളെ പ്രകാശമാക്കുന്നതാണ് വെളിച്ചം.
The salt gives the salt is the program of the earth and light is a program for the world.
ningal logathinte velichamagunu.
You are the light of the world.
Yesu Yohannan 8:12 il parayunu, stotram njan logathinte velichamagunu.
John 8:12 Jesus says I am the light of the world.
യേശു പറയുന്നു ഞാൻ ലോകത്തിന്റെ വെളിച്ചം. ഇവിടെ യേശു തന്നെ പറയും നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചം.
Here we see Jesus is saying you are the light of the world.
ദാവീദ് പറയുന്നു യഹോവേ നീ എൻ്റെ ദീപത്തെ കത്തിക്കണമേ.
David said oh Lord you light my lamp.
നീ എൻ്റെ അന്ധകാരത്തെ പ്രകാശമയമാക്കണമേ.
Oh Lord you please brighten the darkness in my life.
നമുക്ക് സ്വയമായി കത്തുവാൻ നമുക്ക് കഴിയയില്ല.
We are not able to brighten
ഒരു വിളക്കിന് സ്വയമായി കത്തുവാൻ കഴിയയില്ല.
A candle cannot be lit by itself.
ഒരു പുരോഹിതന്റെ സമീപനം ആവശ്യമാണ്.
Priest is necessary for a candle to light.
കയ്യിൽ യാഗപീഠത്തിൽ ഇറങ്ങിയതായി തീ കൊണ്ട് മാത്രമേ വിളക്കിനെ പ്രകാശിപ്പിക്കുവാൻ കത്തിക്കുവാൻ കത്തുവാൻ കഴിയയുള്ളൂ.
At the altar at the time of a sacrifice it is the priest who comes and lights.
സ്വയമായി കത്തുവാൻ കഴിയയില്ല.
A believer cannot lighten by himself.
അവൻ കത്തണമെങ്കിൽ സ്വർഗ്ഗത്തിൽ നിറഞ്ഞതായി തീയാൽ മാത്രമേ അവൻ കത്തുവാൻ കഴിയയുള്ളൂ.
A believer can shine only Amen. If heavenly father from above
ആ സ്വർഗ്ഗീയ തീയ്ക്ക് മാത്രമേ ലോകത്തെ പ്രകാശിപ്പിക്കുവാൻ കഴിയയുള്ളൂ.
And it is only that heavenly fire which can brighten the world.
ആ തീയ്ക്ക് മാത്രമേ നമ്മെ ചൂടാക്കുവാൻ കഴിയയുള്ളൂ.
It is only that fire that can give us warmth.
ആ തീയ്ക്ക് മാത്രമേ നമ്മെ ചലിപ്പിക്കുവാൻ കഴിയയുള്ളൂ.
It is only that fire that can give us life in us.
Amen.
Amen.
Praise the Lord.
Hallelujah.
സ്വർഗ്ഗമേ നിന്റെ ദീപമാക്കി എന്നെ മാറ്റിയതിനായി എന്ന് സ്തോത്രം പറഞ്ഞ എല്ലാവരും.
Oh let us thank the Lord because he has made us light of the world.
നിന്റെ ദീപത്തെ എന്നിൽ കത്തിച്ചതിനായി സ്തോത്രം ദൈവമേ എന്ന് പറയാം.
Let us thank the Lord and praise him for making us light of the world.
എന്നെ അന്ധകാരത്തിൽ നിന്ന് പ്രകാശമയമാക്കിയതിനായി സ്തോത്രം എന്ന് പറയാം.
Let us thank the Lord for bringing us to light from darkness.
അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജാതികളെയും മൂടുമ്പോൾ.
When the darkness hides the Hallelujah. People of this world.
Praise the Lord. നമുക്കറിയാം വിളക്കിന്റെ ആവശ്യം എപ്പോഴാണ്.
We know when we need a candle.
ഇരുട്ടുള്ളപ്പോൾ അല്ലേ.
When it is dark we need a candle.
Praise the Lord.
എപ്പം
വിളക്ക് മാറ്റും.
When do we remove the candle?
വെളിച്ചം വരുമ്പോൾ വിളക്ക് മാറും.
When there is light we don't need a candle.
Praise the Lord. ഇവിടെ എല്ലാ കാലവും വിളക്കിന്റെ ആവശ്യം ഇവിടെ ഇല്ല.
We don't require a candle here all the time.
എന്താണ് കർത്താവിന്റെ വരവ് താമസിക്കുന്നത് അറിയാമോ?
Do you know why there is a delay for the Lord's coming?
അന്ധകാരമാണ് ആയിരിക്കുന്നത്.
Because the world is full of darkness.
വിളക്കുകളാക്കി എന്നെ നിങ്ങളെയും വെച്ചിരിക്കുകയാണ്.
You and me are the light of the world.
ഈ സിയാറ്റിന്റെ പട്ടണത്തിന്റെ ചുറ്റുവട്ടങ്ങളിൽ.
In this Seattle state.
Praise the Lord. എന്നെ നിങ്ങളെയും ആക്കി വെച്ചിരിക്കുകയാണ് എന്തിന്?
God has placed you and me for what?
അല്പമായ വെളിച്ചം കൊടുക്കുവാൻ.
To give light.
പണ്ടൊരു പിതാവ് ഒരു മകന്റെ കയ്യിൽ വിളക്ക് കത്തിച്ച് ഒരു റാന്തൽ വിളക്ക് കത്തിച്ച് കൊടുത്ത് പറഞ്ഞു മോനെ ഇതങ്ങ് ഇരുട്ടുള്ളടത്ത് കൊണ്ട് വെച്ചിട്ട് വരാൻ പറഞ്ഞു.
During olden days father told his son you go and keep this candle in a place where it is dark.
അവൻ വിളക്ക് കൊണ്ടുപോയി.
He took the candle.
അവൻ എവിടെയും ഇരുട്ട് കണ്ടില്ല.
He never saw any darkness.
അവൻ ഏങ്ങലടിച്ച് കരഞ്ഞുകൊണ്ട് പിതാവിന്റെ അടുക്കലേക്ക് വിളക്ക് കൊണ്ടേൽപ്പിക്കുവാൻ വന്നു.
With great grief he came to his father.
ഈ കുഞ്ഞ് കരയുകയാണ്.
And he is crying.
എന്താ മോൻ കരയുന്നത്?
Why are you crying? The father asked.
അപ്പച്ചാ ഞാൻ ഇരുട്ടുള്ള സ്ഥലം കണ്ടില്ല.
Father, I didn't see any place which is dark.
നിന്റെ കയ്യിൽ വിളക്കുള്ളിടത്തോളം കാലം ഇരുട്ട് കാണുകയില്ല.
As long as you have a candle in your hand, you will never see darkness.
ലോകത്തിന്റെ വെളിച്ചമാകുന്ന ക്രിസ്തുവാണ് നീ ഹോൾഡ് ചെയ്യുന്നതെങ്കിൽ നീ അവനെയാണ് ഉയർത്തുന്നതെങ്കിൽ അന്ധകാരത്തിന് നിന്റെ മുമ്പിൽ നിൽക്കുവാൻ കഴിയുകയില്ല.
If you are holding the light of the world in your hands, then you will never see or face darkness.
അന്ധകാരത്തിന് നിന്റെ മേൽ അധികാരമില്ല.
There is no power of darkness over you.
ഇരുട്ടിന് നിന്റെ മേൽ അധികാരമില്ല.
Darkness has no power over you.
ഇരുട്ടിനെ നിന്റെ കുടുംബത്തിന്റെ മേൽ അധികാരമില്ല.
Darkness has no power over your family.
ഇരുട്ടിനെ നിന്റെ തലമുടിയുടെ മേൽ അധികാരമില്ല.
Darkness has no power on the children and the generations.
നീ വെളിച്ചത്തിലാണ് ഇരിക്കുന്നത്.
If you are you in the light of the world.
നീ വലിയ വെളിച്ചമായിരിക്കുന്ന ക്രിസ്തുവിലാണ് ഇരിക്കുന്നത്.
Are you in the light of the world, Jesus Christ.
ആ വലിയ വെളിച്ചമായിരിക്കുന്ന ക്രിസ്തു നിന്നിലാണ് ഇരിക്കുന്നത്.
If Jesus Christ, the light of the world, is in you.
Amen.
Amen.
പിന്നെന്തിനാ അന്ധകാരത്തെ പേടിക്കുന്നത്?
Then why are you scared of darkness?
അന്ധകാരത്തെ പേടിക്കുന്ന നീ വിളിച്ചു പറയുന്ന കാര്യം അയ്യോ ഞാൻ ഇരുട്ടിലാണ്.
Oh if you are scared of darkness you are calling that you are in darkness.
നീ ഇരുട്ടിനെ കുറിച്ച് സ്കേഡ് ചെയ്യേണ്ട പേടിക്കേണ്ട ആവശ്യമില്ല. നീ വെളിച്ചമാണ് നിന്നോട് കൂടെയുള്ളത്.
You are light and light is with you. No do not fear darkness.
Hallelujah. മത്തായി 10:16 ലൂക്കോസ് 10:3 ഈ ഭാഗങ്ങളിൽ നമ്മൾ വായിക്കുന്നു. നിങ്ങളെ നിങ്ങൾ ചെന്നായിക്കിടന്നടുവിൽ കുഞ്ഞാടുകളെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു.
Matthew 10:16 it is written that I send you as sheep among the wolves.
ലൂക്കോസ് 10:3 പറയുന്നത് 70 പേരെ തിരഞ്ഞെടുത്ത് യേശു പറഞ്ഞയക്കുമ്പോൾ പറയുന്നതും മത്തായി 10:16 പറയുന്നത് 12 പേരെ തിരഞ്ഞെടുത്ത് വിടുമ്പോൾ പറയുന്നതും.
In Luke 10 we see that 70 is being sent whereas in Matthew we see that 12 are being sent.
നിങ്ങൾ ചെന്നായിക്കിടന്നടുവിൽ കുഞ്ഞാട് പോലെ.
You are sheep among the wolves.
അങ്ങനെയാണെങ്കിൽ ഞാനും നിങ്ങളും ഇന്ന് എവിടെയാണ്?
If that is the case, where are we right now?
നാം എവിടെയാണ്?
Where are we right now?
ചെന്നായിക്കട നടുവിൽ.
We are among the wolves.
Praise the Lord.
Praise the Lord.
ചെന്നായിക്കട നടുവിൽ.
We are sheep among the wolves.
നാം ആരാണ്?
Who are we?
കുഞ്ഞാടല്ലേ.
We are sheep.
ചെന്നായിയുടെ നടുവിൽ വല്ല കാര്യവും നടക്കണമെങ്കിൽ ആരായിട്ട് തന്നെ വരണം?
If anything has to happen among the wolves, then how should we come?
ചെന്നായി തന്നെ വരണം അല്ലേ? ചെന്നായായിട്ട് തന്നെ വരണം.
We should come like wolves.
എന്നാൽ എന്നെ നിങ്ങളെയും കുഞ്ഞാടാക്കിയാണ് ചെന്നായിയുടെ നടുവിൽ ആക്കിയിരിക്കുന്നത്.
But the Lord made us sheep and sent us among the wolves.
കാരണം എന്താണെന്ന് അറിയാമോ?
What is the reason, do you know?
നേരത്തെ യേശുവർ ഞാൻ ലോകത്തിന് വെളിച്ചമായിരിക്കുന്നു, അന്ധകാരം നിന്ന് ലോകത്തിൽ നിങ്ങൾക്ക് പ്രകാശമായിരിക്കാൻ കഴിയുമെന്ന് പറഞ്ഞു. അതേ കർത്താവ് തന്നെ.
Jesus Christ said, I am the light of the world and that same Lord.
സ്തോത്രം. ചെന്നായിക്കളുടെ നടുവിൽ ജയമെടുത്ത കുഞ്ഞാടാണ് നമ്മെ അയച്ചിരിക്കുന്നത്.
We should know that our Jesus has conquered and he has sent us as sheep.
ചെന്നായിക്കളുടെ നടുവിൽ ജയമെടുത്ത കുഞ്ഞാടാണ് നമ്മോട് കൂടെയുള്ളത്.
We should know that our Jesus has conquered and he has sent us as sheep among the wolves.
ആ കുഞ്ഞാട് നമ്മോട് കൂടെയുണ്ടെങ്കിൽ നമുക്ക് വിജയം നിശ്ചയമാണ്.
And we will be surely victorious if the lamb of God is with you.
Praise the Lord.
Praise the Lord.
ഉത്തമഗീതൻ 2:2 നമ്മൾ വായിക്കുന്നു.
Yeah, Song of Songs 2:2 we see.
എൻ്റെ കാന്ത മുള്ളുകൾക്കിടയിൽ താമര പോലെ കന്യകമാരുടെ നടുവിൽ എൻ്റെ പ്രിയ ഇരിക്കുന്നു.
Can somebody read that please? Song of Songs 2. ഉത്തമഗീതം
2:2. ആ മുള്ളുകൾക്കിടയിൽ താമര പോലെ കന്യകമാർക്കിടയിൽ എൻ്റെ പ്രിയ ഇരിക്കുന്നു. ആ പ്രൈസ് ദി ലോർഡ്. നമ്മൾ എവിടെയാണ് ആയിരിക്കുന്നത്?
Where are we right now?
മുള്ളുകൾക്കിടയിലല്ലേ?
We are among the thorns.
മുള്ള് വേദനിപ്പിക്കുന്നതാണ്.
Oh, the thorns hurt us.
ആരും കരത്തിലെടുക്കാൻ ആഗ്രഹിക്കുന്നില്ല.
No one wants thorns.
ആരും തൊടുവാൻ ആഗ്രഹിക്കുന്നില്ല.
No one wants to touch the thorns.
ഒരിക്കൽ കണ്ട് പിന്നെ ഒന്നുകൂടെ നോക്കുവാൻ ആഗ്രഹിക്കുന്നില്ല.
No one wants to look at the thorns.
Praise the Lord. എങ്ങനെയാണ് ഈ മുള്ളുകൾക്കിടയിൽ താമര വന്നതെന്ന് അറിയാമോ?
How did the lilies come among the thorns?
പലസ്തീൻ നാടിൽ ഒന്നിലധികം കൃഷി എടുക്കും.
Oh, in Palestine they do agriculture.
നമ്മുടെ കേരളത്തിലെ രീതി അനുസരിച്ച് പുഞ്ചി എന്നും നഞ്ചി എന്നും പറയും.
In Kerala, we say as punji
and nanja krishi. Correct. Good job. അപ്പോൾ ഈ ഇടവേള കൃഷിയും എടുക്കുമ്പോൾ അവര് മുതിര പയറ് ഇങ്ങനെയുള്ളത് വിതയ്ക്കുന്ന സമയത്ത് അവര് ആ കണ്ടം പൂട്ടി പൊടി പൂട്ടി അത് മുപ്പല്ല് കൊണ്ട് ഉടച്ച് അതിൻ്റെതായിരിക്കും മുള്ളും അങ്ങനെയുള്ള കളകളെല്ലാം വാരി അവരൊരു കുഴി കൊണ്ടിടും. അവർക്ക് മനസ്സിലായല്ലേ? പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അങ്ങനെ കൊണ്ടിട്ട് പുതുമഴ പെയ്ത് ഈ കുഴികളിൽ വെള്ളം നിറയുമ്പോൾ ഇതിനകത്ത് താമരയുടെ വള്ളി വലുണ്ടാകും. അത് കിളിച്ച് നല്ല മനോഹരമായ പൂവ് പുറത്തു വരും.
He is talking about farming and when the latter rain comes, these lilies will blossom among the thorns.
Praise the Lord.
Praise the Lord.
ഈ വയലിൻ്റെ ഉടമസ്ഥൻ കൃഷി കാണുവാൻ വരുമ്പോൾ കുളത്തിലെ മുള്ളൻ അങ്ങനെ ഉണ്ടെന്നല്ല, മുള്ളിൻ്റെ ഇടയിൽ വല്ല താമരയും ഉണ്ടോ നോക്കും.
And when the farmer comes, he will come and see whether there is a lily among the.
ഈ മുള്ളുകളെല്ലാം വാരി തീയിലേക്ക് ഇടുന്നതിന് മുമ്പ് ഒരു കാര്യം ചെയ്യും. ഈ താമര നുള്ളി എടുത്തിട്ട് അന്നത്തെ ഡിന്നർ ടേബിളിൽ അല്ലെങ്കിൽ ലഞ്ച് ടേബിളിലെ മേശയിൽ ഒരു വെള്ളം നിറച്ചൊരു ജാറിനകത്ത് ഈ താമര കൊണ്ട് വെക്കും.
And before he burns the thorns, what he will do is he will pluck this lily out and he will place it in a very good place.
വീട്ടുകാരും വയലിൽ നിന്ന് ചെന്ന് കഴിയുമ്പോൾ ഭാര്യയും ഭർത്താവും മക്കളും വിരുന്നുകാരും ജോലിക്കാരും എല്ലാവരും മേശയുടെ ചുറ്റുമരുന്ന് കഴിക്കുമ്പോൾ ഈ താമര വാക്കും ഭാഷയും കൂടാതെ വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്.
In the evening when the family people come together to eat this particular lily tells something.
ആരും കാണാതെ മുള്ളുകൾക്കിടയിൽ കിടന്നവനായിരുന്നു ഞാൻ.
Oh, this lily will say, I was among the thorns.
ആരും എന്നെ കരുതിയിരുന്നില്ല.
There was no one who cared for me.
ആരും സ്നേഹിക്കുവാൻ എൻ്റെ അടുക്കൽ വന്നില്ല.
No one came to love me.
സ്തോത്രം. സ്തോത്രം. എന്നാൽ ഇപ്പോൾ ഈ താമര എവിടെയാണ് ആയിരിക്കുന്നത്?
But right now, where is the thorn? Where is the rose?
ഞാൻ ഇതിന്റെ ഉപസംഹാരം പറഞ്ഞ് അവസാനിപ്പിക്കാം.
And I'm going to conclude.
ഉപ്പ് കാരമില്ലാതെ പോയാൽ എന്തുകൊണ്ട് രസം വരുത്താൻ കഴിയും?
Oh, if the salt loses its saltiness,
how can it? ഈ ഭൂമിയെ രുചിപ്പിക്കുന്ന ഉപ്പുകളാണ് ദൈവമക്കളായ ക്രിസ്ത്യാനികളായ ഞാനും നിങ്ങളും.
You and me are the salt of the earth.
ഈ ക്രിസ്ത്യാനികളെ ദൈവം തന്റേതായ വാസസ്ഥലത്തിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ആരാണ് അവരെ രുചിപ്പിക്കുന്നത്?
Oh, when we are away from this world, when we go to the God's kingdom, then who will bring salt to the earth?
ആരാണ് ഈ ഭൂമിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്?
Who will pray for this earth?
ആരാണ് ഉപവസിക്കുന്നത്?
Who will fast?
ആരാണ് തലമുറയ്ക്ക് നടുവിൽ നിൽക്കുന്നത്?
Who will pray for the generations?
ആരാണ് ജനത്തിന്റെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്?
Who will pray for the repentance?
Hallelujah. അടുത്ത നമ്മൾ വായിക്കുന്ന നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു.
Next we read, you are the light of the world.
എന്താണെന്ന് അറിയാമോ? അന്ധകാരം ഭൂമിയെ വിഴുങ്ങാതെ സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ദൈവജനമാകുന്ന വിളക്കുകളുടെ പ്രാർത്ഥനയും വ്യാകരണവുമാണ്.
Do you know what is the reason darkness does not overcome the people? It is the prayers and the prayers of the righteous people.
ഈ തിരികളാകുന്ന വിളക്കുകളെ കർത്താവായ യേശുക്രിസ്തു ലോകത്തിന്റെ വിളക്കാകുന്ന ക്രിസ്തുവിന്റെ ആലയത്തിലേക്ക് മാറ്റി കഴിയുമ്പോൾ അന്ധകാരം മാത്രമാകുവാൻ പോകുകയാണ്.
When God's children were the light of the world, they will be removed from this earth. This world will be full of darkness.
ചെന്നായിക്കട നടുവിലായിരിക്കുന്ന കുഞ്ഞാടുകളെ വലിയ ആത്മാക്കളിടയനായിരിക്കുന്ന വലിയവൻ വിളിച്ചു മാറ്റപ്പെടുത്തി കഴിയുമ്പോൾ ചെന്നായിക്കളെ കൊണ്ട് മാത്രം ലോകം നിറയുവാൻ
പോകുകയാണ്. God, Jesus Amen. Christ will come and take his faithful Stotram. ones, and this world will be filled with wolves.
മുള്ളുകൾ കിടയിലിരിക്കും താമരയെ നാദൻ നുള്ളി മാറ്റി എടുത്തു കഴിയുമ്പോൾ മുള്ളുകൾ കൊണ്ട് മാത്രം ലോകം നിറയുവാൻ പോകുകയാണ്.
When he removes the lily among the thorns, a day will come when this world will be full of thorns.
നാം ഈ വിശ്വസിക്കുന്ന ആളുകളിൽ ഒന്നിന് സംഭവിക്കാൻ പോകുകയാണ്.
Oh yes, one of these days it is surely going
Praise
to happen.
Praise the Lord. Amen. നാം ഈ വിശ്വസിക്കുന്ന ആളുകൾ ഒന്നിൽ ഇത് സംഭവിക്കാൻ പോകുകയാണ്.
സ്തോത്രം.
തിരികളാകുന്ന വിശുദ്ധന്മാരെ അവൻ വിളിച്ച് ഏർക്കുവാൻ സമയമായി.
It is time for God to gather his elect.
നമ്മുടെ കർത്താവിന്റെ വരടുക്കൽ വാതിക്കലായി.
The Lord's coming is near.
ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്.
If someone comes in Christ,
ജീവന്റെ പുതുക്കത്തിൽ നടക്കുവാൻ.
He is a new creation in Christ.
ജീവന്റെ പുതുക്കത്തിൽ നടക്കുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ.
And may the Lord enable you and me to walk in the newness of life.
നമ്മൾ കത്തിച്ച ദീപമണയാതെ സൂക്ഷിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൃപ തരുമാറാകട്ടെ.
And may the Lord give us grace to guard the light which is in us.
അനേകരെ രുചിപ്പിക്കുന്ന ഉപ്പുവാക്കുകൾ പറയുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ.
And may the Lord use you and me to speak words of grace and comfort to others.
ഇടയിലാണ് ആയിരിക്കുന്നതും പുറപുറുക്കാതെ അതിനെ തരണം ചെയ്യുവാൻ ആവശ്യമാകുന്ന കൃപ ദൈവം നമുക്ക് തരുമാറാകട്ടെ.
We are among the thorns, but may the Lord give us grace to stay among the thorns.
ചെന്നായിക്കട നടുവിലാണ് ആയിരിക്കുന്നവരുടെ നടുവിൽ ജീവിപ്പാൻ കൃപ തരുന്ന ദൈവത്തെ നമുക്ക് സ്തുതിക്കാം.
We are living among the wolves, but let us give God who gives us the grace to live among the wolves.
ഇന്നയോളം ഒരു ചെന്നായ നിന്നെ തൊടാതെ സൂക്ഷിച്ച ദൈവത്തെ നമുക്ക് സ്തുതിക്കാം.
Let us praise the Lord for he has not permitted a wolf to touch you.
ഇന്നയോളം അന്ധകാരത്തിന്റെ ശക്തി നിന്നെ ഏൽക്കാതെ സൂക്ഷിച്ച ദൈവത്തെ നമുക്ക് സ്തുതിക്കാം.
Let us praise the Lord because the powers of darkness did not touch
you. പൈശാചിക ശക്തിയാകുന്ന മുള്ളുകൾ നിന്നെ തോണ്ടി വേദനിപ്പിക്കാൻ ഇന്നയോളം കാത്ത ദൈവത്തെ നമുക്ക് സ്തുതിക്കാം.
The Lord did not touch that allow the thorns to touch you, so let us pray.
Glory, hallelujah,
hallelujah.
എല്ലാവരും അല്പസമയം ദൈവത്തെ സ്തുതിച്ചാട്ടെ.
Let us all praise
the Lord. എല്ലാവരും അല്പസമയം ദൈവത്തെ സ്തുതിച്ചാട്ടെ. Praise the Lord, hallelujah,
hallelujah.
Glory, 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 glory. ദൈവമായ കർത്താവ് ജനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ.
May the Lord bless.
Amen. Praise the Lord, Jesus.